Matthew chapter 6 verse 9. മതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ യേശുവിന് ആദ്യം പറയാനുള്ള ഒരു കാര്യം അതാണ്, അവർ ഫാദർ ഇൻ ഹെവൻ, ഹൂസ് ഇൻ ഹെവൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സഹോദരങ്ങളെ. നമുക്കൊരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്, മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കത്തില്ല, ആവശ്യമില്ലാത്ത സകല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മുടെ ആത്മീയജീവിതം രക്ഷപ്പെടും, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും രക്ഷപ്പെടും. ഒരൊറ്റ കാര്യം സ്ട്രെയിറ്റൻ ചെയ്താൽ മതി, എന്താണെന്നറിയോ, ചിന്തിക്കേണ്ട കാര്യം അത് കാര്യമായിട്ട് ചിന്തിക്കുക, ചിന്തിക്കേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ യേശു സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ ആ സ്വർഗത്തിലേക്കൊന്ന് ഉയരണം. ചില സഭകളിലൊക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ടത്തെ പിതാക്കന്മാരോ ആരോ എഴുതി വെച്ച പ്രാർത്ഥനകൾ, നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും സ്വർഗസ്ഥനായ പിതാവിന്റെ വലത്തു ഭാഗത്തേക്ക് ഉയരണം എന്നൊക്കെ ചില പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും പറയുന്ന, പക്ഷേ നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങുന്നതല്ലാതെ നമ്മുടെ ചിന്ത ഇതിന്റെ മുകളിലോട്ട് പോകത്തില്ല, അതാണ് ഈ പ്രശ്നം. ഭൗമിക ചിന്തകൾ കൊണ്ട് പിശാച് മനുഷ്യരുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുതെന്നാ പറഞ്ഞെ. ചിന്തിക്കരുത്, പിന്നെ എന്ത് ചിന്തിക്കണം? സ്വർഗസ്ഥനായ പിതാവ് ഉണ്ടോ, അവിടെ പോലും യേശു ചിന്തകളെ അങ്ങോട്ടേ കൊണ്ടുപോവുക. കാരണം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകളാണ് എന്ത് തിന്നും എന്ത് കുടിക്കും, ദ ബേസിക് തോട്ട്സ്. കർത്താവ് പറയാ ചിന്തിക്കരുത്, ചിന്തിക്കരുത്. ചിന്ത എങ്ങോട്ടേക്ക് പോകണം? സ്വർഗസ്ഥനായ പിതാവ്, അവിടേക്ക് പോകണം ചിന്ത. അപ്പോൾ ഈ പിതാവിനെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ ഓക്കെ ആയി. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. ഒരു പ്രയോജനമല്ല കേട്ടോ, വിശ്വാസം പ്രാർത്ഥിക്കുന്നോണ്ടല്ല വർദ്ധിക്കുന്നേ, വിശ്വാസം ദൈവത്തെ അറിയുന്നത് കൊണ്ടാണ് വർദ്ധിക്കുന്നേ, അറിയുന്നത് കൊണ്ടാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ദൈവത്തെ എത്രത്തോളം നാം അറിയുന്നുവോ അത്രത്തോളമാണ് നമുക്ക് വിശ്വാസം. നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് ഒരാളെങ്ങനെ വിശ്വാസം ഉണ്ടാവുന്നേ, ഒരാളെങ്ങനെ വിശ്വാസം ഉണ്ടാവുന്നേ, എത്രത്തോളം ഇടപെടുകയും ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമായി അല്ലേ. നിങ്ങൾക്ക് വളരെയുള്ള വിശ്വാസം എങ്ങനെയാ, ഇത്രയും വർഷമായി പരിചയപ്പെട്ടിട്ട് ഇതുവരെയും പുള്ളി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഓക്കെ. അപ്പൊ ഇത്രയും വർഷത്തെ റെക്കോർഡ് അനുസരിച്ച് പുള്ളിക്കാരൻ പ്രശ്നക്കാരനല്ല, ഒരു വിശ്വാസം പുള്ളിക്കാരനെ. ഇതുപോലെ തന്നെ ദൈവത്തെ എത്രത്തോളം നാം അറിയുന്നു അതിനായി തിരുവേദന തന്നിരിക്കുന്നേ. എന്തിനായി തിരുവേദന തന്നിരിക്കുന്നേ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതെങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞത്? സന്തോഷിച്ച് വായിക്കണം. പിള്ളേർക്കൊക്കെ എന്നെ വാരെന്നറിയോ, ബൈബിള് വായിക്കടി. ഓ, ബൈബിള് വായിച്ചു. നമുക്കും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഒരു അധ്യായം ബൈബിള് വായിക്കാൻ ഒന്ന് നിർബന്ധിച്ചു നോക്കി, അന്നേരം അറിയാം നമ്മുടെ ബൈബിൾ വായിക്കാനുള്ള നമ്മുടെ ആ ഒരു താല്പര്യമില്ലായ്മ അറിയാൻ പറ്റും. പറഞ്ഞത് സഹോദരങ്ങളെ, എത്രത്തോളം കർത്താവിനെ അറിയുന്നു, എങ്ങനെ അറിയുന്നേ, അറിയുന്നതിന് പ്രൈമറി ആയിട്ട് വേണ്ട കാര്യം ഇൻഫർമേഷനാ. ആദ്യം ഉണ്ടാകേണ്ട കാര്യം ഇൻഫർമേഷൻ, പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്. എവിടെ ഇൻഫർമേഷൻ കിട്ടുന്നേ? ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നേ. അപ്പൊ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങള് ഒരു എത്ര പോസ്റ്റ് പ്രാർത്ഥിച്ചാലും വിശ്വാസം വർദ്ധിക്കണത് പ്രാർത്ഥിച്ചാലും വർദ്ധിക്കത്തില്ല. എത്രത്തോളം തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളമാണ് ആ വ്യക്തിയെ അറിയുന്നത്, ദൈവം എന്ന വ്യക്തിയെ നാം അറിയുന്നത്, അത്രത്തോളമാണ് നമുക്ക് വിശ്വാസമുണ്ടാകുന്നത്. അതേ നമ്മുടെ ധ്യാനം ഭയങ്കര കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ഈ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും പിടിച്ചും ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ക്ലോസ് ലേനും പറഞ്ഞ അതുകൊണ്ടാണ്, ആകയാൽ ഭൂമിയിലുള്ളതല്ല പിന്നെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. സീക്ക് ദ തിങ്സ് എബവ്, നോട്ട് ഓൺ ദ തിങ്സ് ഓൺ ദിസ് എർത്ത്. ഇപ്പോൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ചിന്തകൾ ദൈവവചനത്തിലേക്ക് ദൈവത്തിലേക്കൊന്ന് തിരിയാതെ നിങ്ങൾക്കൊരിക്കലും ആത്മീയായിട്ട് വളരാൻ പറ്റത്തില്ല. നോ ഷോർട്ട് കട്ട്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് അതാ. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചെയ്യണം, കോണ്ടെക്സ്റ്റുമായിട്ട് ചേർന്ന് പോകത്തില്ലെങ്കിലും പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസാരം കൂടെ ഒന്ന് കുറയ്ക്കണം. ഇത് രണ്ടും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലോകത്ത് ഉള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും നമുക്കൊരു അഭിപ്രായമുണ്ട്, നമ്മൾ വെറുതെ വിടത്തില്ല. എന്ത് പറഞ്ഞാലും, ഒബാമയുടെ കാര്യം പറഞ്ഞാലും മോഡിയുടെ കാര്യം പറഞ്ഞാലും നമുക്കൊരു അഭിപ്രായമുണ്ട്. നമ്മൾ പിന്നെ ഒരു 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 അരമണിക്കൂർ നമ്മൾ നിന്നങ്ങ് പിടിക്കും. ഈ സകല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് 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 വരുന്ന കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയോ, നമുക്കൊരിക്കലും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ടൊരു ഗ്യാപ്പ് ഇല്ല. പണ്ടൊരു സഹോദരൻ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, ഒരു 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 ഏതെങ്കിലും ഒരു വിത്ത് നമ്മളെടുത്ത് കുഴിച്ചു വെക്കുക. പിള്ളേരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, നാട്ടിലെ ഈ കശുവണ്ടിയല്ലേ, കാഷ്യൂനട്ട് എടുത്ത് കുഴിച്ചു വെക്കും. വൈകുന്നേരം പിള്ളേർക്ക് ഒരു ആകാംക്ഷ, ഇത് കിളുത്തോ, അവരത് മാന്തും, എന്നിട്ട് നോക്കും കിളുത്തോ, പിന്നെയും കുഴിച്ചു വെക്കും. പിറ്റേ ദിവസം രാവിലെ ഇത് മാന്തും, ഇത് നോക്കും. ജീവിതത്തിൽ ഈ സാധനം കിളുക്കത്തില്ല. ഇതുപോലെ നമ്മളിവിടെ ദൈവവചനം കേൾക്കുക, അനേക വർഷങ്ങളായിട്ട് കേൾക്കുക, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നൂറായിരം കാര്യങ്ങളിൽ ഇടപെട്ട് ഇത് അകത്ത് കിടന്ന് ഈ ചിന്തയൊന്ന് വേരുപിടിച്ച് ഒന്ന് വളരാൻ അവസരം കൊടുക്കുന്നില്ല, അതാ പ്രശ്നം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കേൾക്കുന്ന ദൈവവചനം വീട്ടിലൊന്ന് കൊണ്ടുപോയി അതിനെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാൻ പറയുന്നത്, ഒന്ന് എഴുതിയെടുത്ത് വീട്ടിൽ ചെന്നൊന്ന് ഇരുന്ന് ഒന്ന് ശാന്തം കിടന്നുറങ്ങിക്കൊന്നേ. നിങ്ങൾ കുഴപ്പമില്ല, ഇപ്പൊ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തു, രണ്ടു മണിക്ക് പോയി കിടന്ന് നിങ്ങൾ രണ്ടു മണിക്കൂർ ഉറങ്ങ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. അത്ര മിണ്ടാതിരിക്കുമല്ലോ ഉറങ്ങുകയാണെങ്കിൽ, ഞാനതാ ചിന്തിക്കുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് നിങ്ങൾ ഒരു അഞ്ചു മണിയാകുമ്പോൾ എഴുന്നേറ്റു, ഒരു അരമണിക്കൂർ ഒരു സമയം ഒന്ന് മാറി ഇരുന്നിട്ട് അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് ചായ കിട്ടും, ചായയും കുടിച്ചുകൊണ്ട് ചായക്കെ പോയിട്ടിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം, അതും തെറ്റല്ല. നമ്മൾ ഇതിലൊക്കെ വലിയ ആത്മീയം കാണുന്നത്, ഒരു പ്രയോജനമില്ല, ഇതല്ല ആത്മീയം. ചായക്ക് ഇട്ട് എവിടെയെങ്കിലും ഈ ചായക്കപ്പ് എടുത്ത് ടേബിളിൽ വെച്ച് ശാന്തമായിട്ട് രാവിലെ കേട്ട ദൈവവചനം ഒന്ന് മറിച്ചു നോക്കണം. എന്താ പറഞ്ഞേ? അല്പസമയം അതിലൊന്ന് ചിന്തിക്കണം. ഈ ചിന്തിക്കുന്ന എന്റെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. എവിടെ എന്റെ ജീവിതത്തിൽ എന്റെ ആപ്ലിക്കേഷൻ ഉള്ളത് ചിന്തിക്കണം. ഇത് ചിന്തിക്കാത്ത ഒരാൾക്ക് പോലും ഞാൻ പറയാം, ഇവിടത്തെ പ്രസംഗം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നിങ്ങൾ ഇങ്ങനെ വെറുതെ വർഷങ്ങളിരുന്ന് കേൾക്കും, കുറെ അറിവുകളും തലയ്ക്കകത്തുണ്ടാവും, എന്ത് കാര്യം ചോദിച്ചാലും നമ്മൾ അഭിപ്രായം പറയും, പക്ഷേ ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകത്തില്ല, യേശുവിനെ പോലെ നാളുകൾ കഴിയുന്തോറും ആയിത്തീരത്തില്ല, പണ്ടത്തെ അതേ സ്വഭാവം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പണ്ടത്തെ അതേ മൂശാട്ടല്ലേ ഇപ്പോഴും? വ്യത്യാസമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഇവരോട് ചോദിച്ചാൽ പറയും, സഹോദരിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ. പണ്ടത്തെ അതേ മൂശാട്ട സ്വഭാവം ചർച്ചയിൽ വന്ന് 10 വർഷമായിട്ട് കുത്തിയിരുന്നിട്ട് ഒരു മാറ്റവുമില്ല. ഇനോയ് കാരണം എന്താ? ഈ കേൾക്കുന്ന വചനം ഒന്ന് വേരുപിടിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. ഇതൊന്ന് കേട്ട് ധ്യാനിച്ച് ഒന്ന് വേര് പിടിച്ചാലേ ഇത് വളരുള്ളൂ, ആത്മീയ ചിന്തകൾ ഉണ്ടാവുള്ളൂ, ഈ ചിന്തകളിൽ നിന്നേ ഫലം ഉണ്ടാകത്തുള്ളൂ, ഫലം ഉണ്ടാവുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടല്ലേ ഈ ഫലം ഉണ്ടാകുന്നേ. ഇതൊന്ന് കേട്ട് ധ്യാനിച്ച് ചിന്തിച്ച് അങ്ങനെ നടക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഒത്തിരി സ്വസ്ഥതയുണ്ടാവും. സ്വസ്ഥതയുള്ള മനസ്സിൽ മാത്രമേ ആത്മീയ ചിന്തകൾ അധികമായിട്ടുണ്ടാകത്തുള്ളൂ, ആത്മീയ ചിന്തകൾ. സോ അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ കാര്യം എടുക്കണം. ഞാൻ പറഞ്ഞ എഴുതാത്തവരൊക്കെ ഒന്ന് എഴുതാൻ തുടങ്ങണം ഇനിയെങ്കിലും. ഞാൻ ഓർത്തോണ്ടിരുന്നത് എനിക്ക് പണ്ട് എനിക്ക് ഒത്തിരി നല്ല മെമ്മറിയുള്ള ആളാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഏത് പ്രസംഗം കേട്ടാലും അത്തുപടി എന്റെ മനസ്സിലുണ്ടാകുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ മനസ്സിലാക്കിയത് എന്റെ മെമ്മറി കുറഞ്ഞു, പ്രായമായതിന്റെയാണ്. പണ്ടത്തെ അത്ര ഓർമ്മ നിൽക്കുന്നില്ല ഇപ്പൊ എനിക്ക്. ഞാനും എഴുതാനൊക്കെ ആരംഭിച്ചിരിക്കുക, ഓർമ്മ നിൽക്കുന്നില്ല. പണ്ടേത് പ്രസംഗം കേട്ടാലും ഏറ്റവും അവസാനം വരെ എന്റെ ഹൃദയത്തിനകത്തുണ്ടത്. ഞാൻ ചില വർഷങ്ങൾ കഴിഞ്ഞാലും പറയാമായിരുന്നു അന്ന് പ്രസംഗിച്ച ആ പ്രസംഗം, ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മതി, ബാക്കി പ്രസംഗം നമ്മുടെ മനസ്സിൽ കിടക്കുമായിരുന്നു. പക്ഷെ പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓർമ്മക്കുറവ് ഇല്ലേ? ഓർമ്മക്കുറവില്ലാത്ത ആരെങ്കിലുമുണ്ടോ? പിള്ളേരൊക്കെ കാണും, പ്രായമായിരിക്കും. നമ്മൾ ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്ന എനിക്കൊന്ന് ഭൂരിപക്ഷം പേരും പ്രായമുള്ള ആൾക്കാരാ. ഒരു 35-40 വയസ്സിന് മുകളിലുള്ളവരാ കൂടുതലും. ആ ഈ ഏരിയ ഞാൻ നോക്കുമ്പം മിക്കവാറും ഒക്കെ ഒരു 40 വയസ്സിന് മുകളിലാണ്. എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് വെളിപ്പെടും. അതുകൊണ്ടല്ലേ പ്രായമുള്ള അപ്പച്ചന്മാര് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ? കൈ ഇങ്ങനെ വെക്കാറുണ്ട്. ആ എന്താ പറഞ്ഞേ, എന്താണെന്നറിയോ? ഇങ്ങനെ കൈ വെക്കുമ്പം ആ സൗണ്ടിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന്. ഇതുപോലെ തന്നെ സൗരങ്ങൾ, ഓർമ്മക്കുറവ് നമുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് വീട്ടിൽ പോയി അതൊന്ന് ധ്യാനിച്ച് എന്റെ ജീവിതവുമായിട്ട് ഇതിന്റെ ബന്ധം എവിടെയാണെന്നൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആത്മീയ ചിന്ത വേരുപിടിക്കും. അപ്പോൾ മാത്രമേ വേരുപിടിക്കാത്തൊന്നും വളരത്തില്ല. ആദ്യം ചെയ്യേണ്ടത് വേരുപിടിക്കുക. അത് എവിടെയാ സംഭവിക്കുന്നത്? ചിന്തകളില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം, വചനം ചിന്തിക്കാൻ തുടങ്ങണം, ധ്യാനിക്കാൻ തുടങ്ങണം, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇനി ഞാൻ രണ്ട് കൂട്ടം ആൾക്കാരെ ഒന്ന് കാണിച്ചു തരാനായിട്ട് പോകാം നിങ്ങളുടെ മുൻപില്. ചിന്തിക്കുന്നതിലുള്ള വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് നമുക്ക് വചനത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 8-ാം അധ്യായം. അതിന്റെ 5 മുതലുള്ള വാക്യം മാർക്കിലും വായിക്കാം. Matthew 8:5-7.
അവൻ കർഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവ്, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും, ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുമുണ്ട്, ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
യേശുവിനെ അതിശയിപ്പിച്ച വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, യേശു അങ്ങനെ അതിശയിക്കുമോ? അതിശയിക്കും. എപ്പോഴാണെന്നറിയാവോ? വിശ്വാസം കാണുമ്പോൾ അതിശയിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ശതാധിപൻ, റോമൻ സെഞ്ചൂറിയൻ, ഈ മനുഷ്യൻ ഒരു ജാതിയൻ, യഹൂദനല്ല, ജാതീയ മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പ്രത്യേകത, അവന്റെ ഒരു ദാസൻ അസുഖമായി കിടന്നപ്പോഴവൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നേ. സാധാരണഗതിയിൽ റോമൻ സെഞ്ചൂറിയൻ, അധികാര സ്ഥാനത്തിരിക്കുന്നവര് അവരുടെ വീട്ടിലെ അടിമകളെ മൈൻഡിയത്ത് പോലുമില്ല. പക്ഷേ അവന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവന്റെ വീട്ടിലെ അടിമയെ സ്നേഹിക്കുന്നവനായിരുന്നവൻ. അതിന്റെ അർത്ഥം അവനൊരു താഴ്മയുള്ളവനാ. തന്റെ വീട്ടിലെ അടിമയെക്കുറിച്ച് പോലും അവനൊരു കൺസേൺ ഉണ്ട്, ഒരു നീതിബോധമുണ്ട്. അതാണ് അവന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. മറ്റൊരു സമാന്തര സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സ്നേഹിതന്മാരെ അയച്ചു. എങ്ങനെയാണെങ്കിലും അവൻ യേശുവിനെ അപ്രോച്ച് ചെയ്തു എന്നുള്ള രണ്ടാമത്തെ പ്രത്യേകത. ഇനി ശ്രദ്ധിച്ചോണം, അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നോക്കിക്കോണേ. 8-ാം വാക്യം, അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. യേശുവുമായിട്ട് ഇവൻ തന്നെ തന്നെ കമ്പയർ ചെയ്തു. അവൻ ആരാന്നറിയാമോ? റോമൻ സെഞ്ചൂറിയനാ, അനേകം പട്ടാളക്കാരുടെ ഒരു തലവൻ. അവൻ യേശുവിനോട് പറയാണ്, നീ എന്റെ വീട്ടിൽ വരുവാൻ തക്കവണ്ണം എനിക്ക് യോഗ്യതയില്ല. ശ്രദ്ധിച്ച് അവന്റെ ചിന്ത പോയത് കണ്ടു. യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്, യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവൻ കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കും. യേശു, യേശുവിന്റെ അനേകം അത്ഭുതങ്ങള് അവരെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പലരും പറഞ്ഞു, ഇവൻ കേട്ടു. കേട്ടപ്പോൾ ഇവന് ചിന്ത തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ചിന്തിക്കാൻ ആരംഭിച്ചു. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ കേട്ട് വിടുക, പക്ഷെ ഇവൻ അവിടെ നിർത്തിയില്ല. ഇവൻ യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, പല വിധത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കി, ഇവൻ യേശുവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. ചിന്തിച്ചപ്പോ അവൻ ഒരു കാര്യം മനസ്സിലായി, ഈ യേശു ആരാണെന്ന് മനസ്സിലായി. രണ്ടാമത്, എനിക്ക് യോഗ്യതയില്ല, യേശു വീട്ടിൽ വരാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല. എത്ര താഴ്മയുള്ള മനുഷ്യനാണെന്ന് ആലോചിക്കുക. രണ്ടാമത്, മൂന്നാമത് അവൻ പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാ മതിയെന്ന്. നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാ ഒരു രോഗസൗഖ്യമൊക്കെ ചിന്തിക്കുമ്പോ എന്നാ ചിന്തിക്കണ്ടേ, എന്നാ ചിന്തിക്കുന്നേ? നമ്മൾ തലയിലോട്ട് കൈവച്ച് ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സൗഖ്യമാകും, അല്ലെങ്കിൽ എണ്ണ ഊശി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവൻ പറഞ്ഞത്, കർത്താവ് വീട്ടിൽ വരണ്ട, കൈവെക്കണ്ട, അവനോടൊന്നും പറയണ്ട, അവന്റെ കയ്യെ പിടിക്കണ്ട, ഒറ്റക്കാര്യം ചെയ്താൽ മതി, ഇപ്പം ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി, അവൻ സൗഖ്യമാകും. ഒന്നാലോചിച്ച് നോക്കി, ഇതാരാ പറയുന്നേ? ഇവൻ യഹൂദനല്ല, ഇവൻ റോമൻ സെഞ്ചൂറിയനാ. എന്നിട്ട് എന്റെ താഴത്തെ വാക്ക് ശ്രദ്ധിച്ചോണേ, ഒമ്പതാം വാക്യം, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ എന്താ അവൻ തിരിച്ചറിഞ്ഞ യേശുവിൽ? എന്താ തിരിച്ചറിഞ്ഞേ? അധികാരമുള്ളവനാണ് യേശു. അവൻ ചിന്തിച്ചപ്പം, അവൻ ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ, യേശുവിന്റെ യേശു രോഗികളെ സൗഖ്യമാക്കുന്ന കണ്ടപ്പോൾ, അവൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താണെന്നറിയാവോ? യേശു അധികാരമുള്ളവനാ. ഉടനെ അവൻ അടുത്തവന്റെ ചിന്ത എന്നറിയാം, കണക്ട് ചെയ്യുന്നുണ്ടോ? നമ്മളൊക്കെയാണ് അയ്യോ, ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ദാസൻ ആകപ്പാടെ വേലക്കാരനെ ഉള്ളൂ, ഇവനും കൂടെ പോയി കഴിഞ്ഞാൽ ഈ വീടിന്റെ അവസ്ഥ എന്തായി തീരും, ഇതൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അന്നേരം അയ്യോത്തോ വിളിക്കുക, ഇത്രയും നല്ല വേലക്കാരൻ ഇനി എവിടെന്ന് കിട്ടും, അധികം ശമ്പളം പോലും കൊടുക്കണ്ടായിരുന്നു, എന്നാ നല്ല ശുശ്രൂഷയായിരുന്നു, ഇവൻ പോയി കഴിഞ്ഞാൽ ഇനി വരുന്നവൻ എങ്ങനെയാകുമോ, എല്ലാം ആകുലപ്പെട്ട് ഭാരപ്പെട്ട് നമ്മൾ നടക്കുമ്പം ഇവൻ അങ്ങനല്ല ചിന്തിച്ചേ. ഇവൻ ചിന്തിച്ചത് ഒന്ന്, യേശുവിനെ കുറിച്ച് ചിന്തിച്ചു. രണ്ട്, ഇവൻ കമ്പയർ ചെയ്യണ്ടോ, അവന്റെ ചിന്ത പോകുന്നുണ്ടോ? അവൻ പറയാണ് യേശുവിന് അധികാരം. യേശു, കാരണം ഇവൻ കേട്ട് കാണും, അല്ലെ കണ്ടു കാണും. എന്ത് കണ്ടു കാണും? യേശു കൽപ്പിച്ചപ്പോൾ ഭൂതം വിട്ടു പോകുന്നത്, യേശു തൊട്ടപ്പോൾ രോഗി സൗഖ്യമാകുന്നത്. ഉടനെ ഇവന്റെ മനസ്സിൽ വന്ന ചിന്ത എന്നറിയോ? എന്റെ കമാൻഡർ എങ്ങനെ പറയുന്നേ? വിൽ യു പ്ലീസ് കം എന്ന് പറയോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയാളി പോവും, കം ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയാളി വരും. ഇവന്റെ അറിയാം, ഇവൻ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു. എന്റെ കീഴിലും പടയാളികളുണ്ട്, പോക എന്ന് പറഞ്ഞാൽ അവൻ പോയിരിക്കും. അതിന്റെ അത് പിന്നെ രണ്ടാമതൊരു വാക്കിന്റെ സംശയമൊന്നുമില്ല. വരിക എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കടാ ഷൂസ് എന്ന് പറഞ്ഞാൽ തുടച്ചിരിക്കും. അതിൻ്റെ അത് യാതൊരു സംശയമില്ല. അവൻ പറഞ്ഞു, അതിന്റെ അർത്ഥം എന്നറിയാവോ? കർത്താവേ, നീ അധികാരിയാ, നീ അധികാരമുള്ളവനാ, നീ ഒരു വാക്ക് പറഞ്ഞു, വീട്ടിൽ വരുമൊന്നും വേണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഞാൻ പറഞ്ഞത്, നമ്മുടെ വിഷയം നമ്മുടെ കാര്യം നടക്കണമെന്നാണ്. ഞാൻ പറഞ്ഞത്, ഈ കാര്യം നടക്കണമെന്നുള്ള ചിന്ത ഒന്ന് മാറ്റിയിട്ട് ഈ നടത്തുന്ന ആളാരാന്നുള്ള ചിന്തയിലേക്ക് ഒന്ന് മാറണമെന്ന് ഞാൻ പറഞ്ഞേ. നമ്മുടെ വിഷയത്തിലേ ഉള്ളൂ, എങ്ങനെയും എന്റെ കാര്യം നടക്കണം, ഞാൻ ആരെ പിടിച്ചാലും കുഴപ്പമില്ല, എന്ത് മെത്തേഡാണെങ്കിലും കുഴപ്പമില്ല, ഇതല്ല വിഷയം. നമുക്ക് രോഗസൗഖ്യം കിട്ടാൻ നമ്മൾ എവിടെയും പോകും, ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മൾ രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി പോകും, ഏത് പ്രയർ മീറ്റിങ്ങിലോ കൺവെൻഷനോ എവിടെ വേണമെങ്കിലും പോകും. പക്ഷെ പലപ്പോഴും എന്നറിയോ, മിസ് ചെയ്യുന്നൊരു കാര്യം, ഈ രോഗസൗഖ്യം കൊടുക്കുന്നവൻ ആരാണെന്നുള്ള കാര്യം പലപ്പോഴും മിസ്സായിപ്പോകും. പക്ഷെ ഇവൻ അങ്ങനെയല്ല, രോഗസൗഖ്യമൊക്കെ ശരിയാ, വേണമെന്നുള്ള ശരിയാണ്, പക്ഷേ ഇവന്റെ പ്രത്യേകത, രോഗസൗഖ്യം കൊടുക്കുന്ന യേശു അവൻ അധികാരിയായ പുത്രനാണെന്നുള്ള തിരിച്ചറിവാണ്. സ്വരങ്ങളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ഞാൻ പറഞ്ഞ തിരുവചനം ധ്യാനിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട യേശുവിന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ധ്യാനം വളരെ ഇമ്പോർട്ടൻ്റാ. ചിന്തിക്കണം, എന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞിരിക്കുന്നേ, യേശു ആരാ, എന്താ യേശു ചെയ്യുന്നേ, എങ്ങനെയാ ചെയ്യുന്നേ. ഞാൻ പറയാം, ബാക്കി എല്ലാ ബൈബിളിലെ ഇൻസിഡന്റുകളിലും യേശു ഒന്നില്ല തൊട്ടു, അല്ല യേശു നേരിട്ട് കൽപ്പിച്ചു. പക്ഷെ ഇവിടെ വളരെ ചുരുങ്ങിയ ഇൻസിഡന്റിൽ മാത്രം ദൂരെ ഇരിക്കുന്ന ഒരാള് ഓൺ ദ സ്പോട്ട് സൗഖ്യമായി. രണ്ടാമത് വേറൊരു സംഭവമുണ്ട്. ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്ക വന്നപ്പോഴത്തേന് മകള് ഭൂതം ബാധിച്ചിരിക്കുക, അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശു എന്ത് ചെയ്തു, ദൂരെയുള്ള ഒരാളെ സൗഖ്യമാക്കി. അപ്പൊ ഈ വിശ്വാസം ഉള്ളിടത്താണ് ദൂരെയുള്ള ആളെ സൗഖ്യമാകുന്നത്, ബാക്കിയെല്ലാം അടുത്ത് തൊടുകയും പിടിക്കുകയും വലിയ പ്രശ്നമല്ല. നേരത്തെ ബാക്കിയുള്ളവർക്ക് വിശ്വാസം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് യേശു ഇവിടെ എഴുതിച്ചിരിക്കുകയാണ്. എന്താണ് അത് കേട്ടിട്ട് പത്താം വാക്യം, യേശു അതിശയിച്ചു, ഹി മാർവൽഡ്. ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. സ്വരങ്ങളെ, യേശു നമുക്ക് ആരാ, യേശു ആരാണെന്ന് നാം ധരിച്ചിരിക്കുന്നേ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിശ്വാസം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടേണ്ട വെളിപ്പാട് ഇതാണ്, യേശു ആരാണെന്നുള്ളത് ആഴത്തിലൊന്നറിയാനായിട്ട് എന്ത് ചെയ്യണം, ഒറ്റ മാർഗമുള്ളൂ, തിരുവചനങ്ങൾ നിരന്തരം ധ്യാനിക്കണം. സാധാരണ ബൈബിൾ സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് അറിയോ, ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ, ഹു, വാട്ട്, വെയർ, വെൻ, ഹൗ, ചില ചോദ്യങ്ങളാ. ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പ പറഞ്ഞു, എന്തു പറഞ്ഞു, ചുമ്മാ പ്ലേറ്റ്. സാധാരണ കോമൺ ബൈബിൾ സ്റ്റഡി ഉള്ള ഏത് ബുക്ക് നിങ്ങളെടുത്ത് നോക്കിയാലും ഈ കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മളെ സഹായിക്കുന്ന ചില ആൾക്കാരാണിത്. ഏത് പോർഷൻ വായിച്ചാലും ഉടനെ ഹു, വെൻ, ഹൗ, വാട്ട്, ഇതൊക്കെ എന്ന് എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് സ്റ്റെപ്പ് തുടക്കം തുടങ്ങി നോക്കൂ ഈ കാര്യങ്ങളൊന്ന്. അതുമല്ല, ഈ 5 മിനിറ്റത്തെ ബൈബിൾ വായന നിർത്തി നിൽക്കുകയും ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം അല്ലെ 5 മിനിറ്റ് കൊണ്ട് പരിപാടി ഇങ്ങനെ തീരുക. കാരണം ജോലിക്ക് പോകുമ്പോഴത്തേനാണ് ഒത്തിരി പേരെന്ത് ചെയ്യുന്നത്, അയ്യോ ഇന്ന് ബൈബിൾ വായിച്ചില്ല, എടുത്ത് മറിച്ചു നോക്കി, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം എന്ന് പറഞ്ഞൊരു പോക്ക. ഇതാകുമ്പോഴത്തേക്ക് സമയമൊക്കെ എടുത്ത് സ്വസ്ഥമായി ഒന്ന് കർത്താവിന്റെ സന്നിധി ഇരുന്ന് ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് കർത്താവിനോട് ചിലതൊക്കെ ഒന്ന് പറഞ്ഞ് ചിലതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇച്ചിരി സമയം കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിരിക്കാൻ പറ്റും. എന്നിട്ട് ചിന്തിക്കണം, എന്റെ ജീവിതവുമായിട്ട് ഇതിന് ബന്ധം എന്താ. ഇനി വേറൊരു ഗ്രൂപ്പ് ആൾക്കാരെ കാണിച്ചു തരാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിന്റെ 1-ാം വാക്യം, മാർക്ക് 6:1.
അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പ്രസ്തുനഗരത്തിൽ ചെന്നു. അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു, ഇവ എവിടെ നിന്നും, ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യിൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി.
ശ്രദ്ധിച്ചേ, രണ്ടാമത് യേശു എവിടെ വന്നു അറിയാവോ? പിതൃനഗരത്തിൽ വന്നു, ഹോം ടൗൺ നസ്രത്തിൽ വന്നു. അവിടുത്തെ റെസ്പോൺസ് നിങ്ങൾ കണ്ടോ? അവിടെ എന്താ നിങ്ങൾ നോക്കിയേ, 5-ാം വാക്യം, ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. രണ്ടാമത് യേശുവിനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഒന്ന് വിശ്വാസം കണ്ട് യേശു അത്ഭുതപ്പെട്ടു, രണ്ട് അവിശ്വാസം കണ്ടപ്പോൾ യേശു അത്ഭുതപ്പെട്ടു. എന്തായിരുന്നു ഇവിടെ ഇവരുടെ വിഷയം? നിങ്ങൾ ശ്രദ്ധിച്ചോണം അവർ പറഞ്ഞ വാക്യങ്ങളെ. 3-ാം വാക്യം, 6:3, മാർക്ക് 6:3, ഇവൻ മറിയയുടെ മകനല്ലേ? ആരാരാ? യേശു. ഇവനെ നമ്മൾ എത്ര ആളായിട്ട് കാണുന്ന, മറിയയുടെ മോൻ. അവരുടെ ചിന്ത പോയത് കണ്ടോ? ശതാധിപന്റെ ചിന്ത പോയത് കണ്ടോ? ഈ നസ്രത്തുകാരുടെ ചിന്ത പോയത് കണ്ടോ? നസ്രത്തുകാരൻ ചിന്തിക്കുന്ന യേശു, നമ്മൾ എത്ര ആളായിട്ട് കണ്ട്, നമ്മളെ ആര്, മറിയയുടെ മോൻ. അടുത്തത് എഴുതിയിരിക്കുകയാണ്, യാക്കോബ്, യോസേ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനല്ലയോ? ഇവന്റെ സഹോദരന്മാർ നമുക്കറിയാം. പിന്നെ ഇവ ഇവിടെ നിന്ന് ചിലർ പറയും, ഈവൻ ആ കൊച്ചിനിക്കർ ഇട്ടോണ്ട് മൂക്കളെ ഒലിപ്പിച്ചു നടക്കുന്ന കാലം പോലും നമുക്ക് ഇവനെ അറിയാവുന്നല്ലേ. അങ്ങനെ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ, ഇവനെപ്പോഴാ വലിയ ആളായത്? നമ്മുടെ കോംപ്ലക്സ് കൊണ്ട് പറയുന്നതൊക്കെ. നമുക്ക് ഒത്തിരി കോംപ്ലക്സുകളുണ്ട്. ഒരാൾ ഇച്ചിരി പൊങ്ങിയാൽ അവിടെ നമ്മൾ പറഞ്ഞത് ഇവനെ നമുക്ക് അറിയാമല്ലേ, ഇത് വഴി തേരെ പാര നടന്നവൻ, ഇപ്പോഴെന്തോ നാല് പുത്തം കിട്ടിയതുകൊണ്ട് ഇവൻ ഇങ്ങനെ നടക്കുന്ന, ഇതെല്ലാം ഓരോ കോംപ്ലക്സിൽ നിന്ന് വരുന്ന. ആരെങ്കിലും ജീവിച്ചു പോട്ടെ, ജീവിക്കുന്നവരൊക്കെ ജീവിച്ചു പോട്ടെ. ഇത് തന്നെ ഇവർ പറഞ്ഞു, യേശുവിന്റെ കയ്യാൽ വീര്യപ്രവൃത്തികൾ നടക്കുന്നു. ആ ഈവന്മാർ ഈടമോൻ, യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരൻ. അടുത്തന്നറിയോ, ഇവൻ തച്ചനല്ലയോ, ഈസ് ദിസ് കാർപ്പന്റർ എന്നാണ് ചോദിച്ചത്. ഇവൻ തച്ചനല്ലേ, ആശാരിപ്പണിക്കാരനല്ലേ. യേശുവിനെ കുറിച്ച് അവരുടെ ചിന്ത കണ്ടു എങ്ങനെ പോയേ. ഒന്ന് മറിയയുടെ മോൻ, യാക്കോബിന്റെ ഒക്കെ സഹോദരൻ, തച്ചൻ. വാട്ട് ഈസ് ദ റിസൾട്ട്? എന്താ റിസൾട്ട് എന്നറിയോ, അവിടെ വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. യേശുവിന് ശക്തി കുറഞ്ഞു പോയണ്ടല്ല, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. യേശു എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് അവരുടെ ചിന്തകളിൽ യേശു ചെറുതായിപ്പോയെന്ന് പറഞ്ഞു. യേശു ചെറുതായിട്ടില്ല, അവരുടെ ചിന്തകളിൽ യേശു ചെറുതായിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചിന്തകളിൽ ദൈവം ആരാ? ആരാ ദൈവം? പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ദൈവം ചെറുതാ, ദൈവം ഒത്തിരി ചെറുതാ. ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്? ചെല്ലു പറയും, ഒത്തിരി ചിരിക്കണ്ട കേട്ടോ, ചിലപ്പോൾ കരയേണ്ടി വരും. കേട്ടില്ല നിങ്ങൾ അങ്ങനത്തെ കാര്യം? പിള്ളേർ കൂടുതൽ വീട്ടിൽ ചിരിച്ചാൽ അമ്മമാർ സാറിന് പറയുന്ന, കൂടുതൽ ചിരിക്കണ്ട കേട്ടോ, പിന്നെ കരയും. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, കൂടുതലൊന്നും സന്തോഷിക്കേണ്ട, വേറെ ദുഃഖം വരും. പക്ഷെ പൗലോസ് അങ്ങനല്ല പറഞ്ഞേ, കർത്താവിൽ സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. അത് റിപ്പീറ്റ് ചെയ്യുന്ന എനിക്കൊരു ബുദ്ധിമുട്ടല്ല, പൗലോസ് പറഞ്ഞു. നമ്മുടെ ഒത്തിരി മിസ്കൺസെപ്ഷൻസ്, തെറ്റിദ്ധാരണകൾ ഒത്തിരി നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. പിന്നെ വേറെ ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യാത്തതിന്റെ റീസൺ എന്നാണെന്നറിയോ, ബാലശിക്ഷ കിട്ടും, അതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. അതെന്താ, കർത്താവ് എന്നെ എന്ത് ചെയ്യും? പേടിച്ചിട്ടല്ലേ പലപ്പോഴും പാപം ചെയ്യാത്ത. ബാലശിക്ഷ കിട്ടും, മാട്ടി കിട്ടും, അതൊരു ശൈശവധാരണയാണ്. ആത്മീയമായിട്ട് വളരുമ്പോ ഈ ബാലശിക്ഷ കൊണ്ടല്ല ഒരാൾ പാപം ചെയ്യാതിരിക്കുന്നേ. ഒരാളൊരു മനോഹരമായ ഒരു ഉദാഹരണം ഒരിക്കലും ഞാൻ പറഞ്ഞു. ഒരു റെസ്റ്റോറന്റ് ഉടമ ഒരു ദിവസം തന്റെ തൊട്ട് ബാക്കിലുള്ള വിൻഡോയിലൂടെ വെള്ളോട്ട് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പട്ടികളുമായിട്ട് കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ, വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം കഴിക്കാൻ നിർത്തിയില്ല, വേസ്റ്റിന് വേണ്ടി പിടിവലിച്ചോണ്ടിരിക്കുക. ഉടമയെ ഓടിച്ചെന്ന് പട്ടിയൊക്കെ ഓടിച്ച് അതിനെ കൊണ്ടുവന്നു, അതിനോട് പറഞ്ഞു കുളിച്ച് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. കുളിച്ച് റെഡി ആയിട്ട് വന്നു, റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നു. നോക്കിയപ്പോൾ എല്ലാ സാധനമുണ്ട്, വെജിറ്റബിൾസ്, സാലഡ്സ്, ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ കബാബ്, എല്ലാ സാധനമുണ്ട്. ഒരു ഭയങ്കര സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. ഇതെല്ലാത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പം ഇവൻ റെസ്റ്റോറൻ്റ് ഉടമയോട് ഒരു ചോദ്യം ചോദിക്കുക, എനിക്ക് ശകലം വേസ്റ്റ് തരുമോ? എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? സഹോദര, യേശു കർത്താവിനെ തന്നിരിക്കുക, അവനെ ആസ്വദിക്കുവാൻ, അവനെ അറിയുവാൻ, അവനെ എൻജോയ് ചെയ്യുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനോട് ചേർന്ന് കിടക്കുവാൻ, അവനെ കേൾക്കുവാൻ, അവന്റെ കൂട്ടായ്മയിലായിരിക്കുവാൻ ഒക്കെ നമുക്ക് അവസരം ദൈവം തന്നിരിക്കുക. സ്വർഗത്തിന്റെ മുഴുവൻ ദാനവും യേശുവ, സ്വർഗത്തിന്റെ മുഴുവൻ സമ്പാദ്യം യേശുവ. ആ യേശുവിനെയാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ എന്ന വചനം പറയുന്നേ. അപ്പൊ നമ്മൾ ചോദിക്കുക, ഒരിച്ചിരി വേസ്റ്റ് തരുമോ? എന്തുകൊണ്ടെന്നറിയോ വേസ്റ്റിന്റെ പുറകെ പോകുന്നേ? ഒറ്റ റീസണേ ഉള്ളൂ, യേശുവിനെ അറിയാത്തത് കൊണ്ടാ, യേശുവിനെ എൻജോയ് ചെയ്യാത്തത് കൊണ്ടാ, യേശുവിന്റെ കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാ, ദിനംതോറും യേശുവിനെ അധികമായിട്ട് അറിയാത്തത് കൊണ്ടാ. ഇസ്രായേൽ സമാഗമന കൂടാരത്തിൽ കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. ഓരോ ആഴ്ചയും മേശയിൽ നിന്ന് കാഴ്ചയപ്പം മാറ്റി പുതിയ കാഴ്ചയപ്പം വെക്കും. മന്ന തലേദിവസത്തെ മന്ന പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ക്രമിച്ചു പോവും. പുതിയ മന്ന ഓരോ ദിവസവും, ഇതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പാടുകൾ തരാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവത്തെക്കുറിച്ച് പുതിയ വെളിപ്പാടുകൾ, ദൈവത്തെക്കുറിച്ച് പുതിയ പരിജ്ഞാനം, ദൈവത്തിന്റെ സാന്നിധ്യം പുതുതായിട്ട്, ദൈവത്തിന്റെ കൃപകൾ പുതുതായിട്ട്, ദൈവം ഇതെല്ലാം തരാൻ ആഗ്രഹിക്കുക. ഇതാണ് ദൈവരാജ്യത്തെ ഒരുക്കുന്ന വിരുന്നത. ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ അപ്പോഴും പറയാണ്, എനിക്ക് ഇച്ചിരി വേസ്റ്റ് വേണം. പ്രിയ സ്വരങ്ങളെ, ഈ നസ്രത്തുകാർക്ക് പറ്റിപ്പോ ഒരു കുഴപ്പം എന്നറിയോ? ഫെമിലിയാരിറ്റി. അനേകം നാൾ യേശുവിനെ കണ്ട് 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 കണ്ട്, ആ നമ്മുടെ മറിയയുടെ മോൻ, യാക്കോവിന്റെ യോസയുടെ ഒക്കെ സഹോദരൻ, പിന്നെ തച്ചൻ, ഫെമിലിയാരിറ്റി. ഇതാ അവർക്ക് പറ്റിപ്പോയത്. ഞാൻ ചോദിക്കട്ടെ, അനേകം നാള് ഈ പ്രസംഗവും കേട്ട് ബൈബിളും വായിച്ച് ഈ കൂട്ടായ്മയും കൂടിയപ്പം യേശു ചെറുതായിപ്പോയോ? ചെറുതായിപ്പോയോ? ഇപ്പൊ യേശു എന്ന് പറയുമ്പോൾ ആ ഒരു തുടിപ്പ് പോയോ? എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു പോയോ? ഒത്തിരി ആളായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയാം, യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നവനെ നോക്കിയാൽ അറിയാം അവൻ എപ്പോഴും എക്സൈറ്റഡാ. കാരണം എന്നറിയാമോ? എവരി ഡേ ഹി ഹിയേഴ്സ് ഫ്രം ഗോഡ്, എവരി ഡേ ഹി എക്സ്പീരിയൻസ് ഗോഡ്, എവരി ഡേ ഹി വാക്സ് വിത്ത് ഗോഡ്. അവൻ എപ്പോഴും എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം എന്നറിയോ? ഓരോ ദിവസവും പുതിയ മഞ്ഞയാ പൊഴിയുന്നേ, പുതിയ മഞ്ഞ. പഴയ ദൈവം കൊടുക്കത്തില്ല, പഴയത് കൊടുക്കത്തില്ല. ശബ്ദത്തിൽ മാത്രമേ ഉള്ളൂ, ശബ്ദത്തിന്റെ തലേദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം നിൽക്കുന്നേ, ബാക്കിയെല്ലാം പുതിയ മഞ്ഞ. ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളിലൂടെ, പുതിയ വഴികളിലൂടെ, പുതിയ കാര്യങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തും. ഉണ്ടും ദൈവത്തിന് ഇഷ്ടം പോലെ തരാനായിട്ട്. സ്വർഗം നിങ്ങൾക്ക് ഒരിക്കലും ബോറിംഗ് ആയിരിക്കത്തില്ല. കാരണം സ്വർഗത്തിൽ ഓരോ സമയവും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ദൈവം തരുന്നത്, ബോറടിക്കത്തില്ല. ഇവിടെയും ഞാൻ പറയാം, യേശുവിനെ അധികമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ പോലും ബോറടിക്കത്തില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ വചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവം തരും, പുതിയ വചനത്തിന്റെ കാഴ്ചപ്പാടുകൾ തരും. നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കും, അത്ഭുതപ്പെട്ടിരിക്കും. ഇതാ ക്രിസ്ത്യ ജീവിതം. ഇത് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യ ജീവിതത്തിന്റെ 90% നിങ്ങൾക്ക് മിസ് ചെയ്തു, പിന്നെ 10% ചെറിയ കൊച്ചു കൊച്ചു പരിപാടികൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ആർ നോട്ട് എക്സ്പീരിയൻസിങ് ജീസസ്, ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് എ റെവലേഷൻ ഓഫ് ജീസസ്, ദെൻ യു ആർ മിസ്സിംഗ് എ മേജർ തിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. സ്വരങ്ങളെ, അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ ഒരു പേപ്പർ ആണെങ്കിൽ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വീട്ടിൽ ചെന്ന് ഇച്ചിരി സമയം ഒന്ന് ധ്യാനിക്കുക. അവിടെ ആദ്യം ആരംഭിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ. രണ്ടാമത്തെ കാര്യം, ഒരു ചെറിയ പോർഷൻ ബൈബിൾ ഭാഗം എടുത്ത്, പുതിയ തുടങ്ങും, ഒരു ചെറിയ പോർഷൻ ബൈബിൾ ഭാഗം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കും പേനയൊക്കെ ഇട്ടിരിക്കണം. എന്നിട്ട് ചോദ്യം ചോദിക്കണം, വാട്ട്, വൈ, ഹൗ, വെൻ, വേർ എന്നൊക്കെ ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ മറുപടിയൊക്കെ ഒന്ന് എഴുതിയിടണം. എന്നിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. എന്നാ പ്രാർത്ഥിക്കണം? കർത്താവേ, എനിക്ക് നിന്നെ കൂടുതൽ അറിയാനായിട്ട് എന്നെ സഹായിക്കണം. എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയായി കാര്യങ്ങൾ വരുന്നതെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിക്കണം. ഞാൻ പറയാം, സമയം പോകും, നിങ്ങൾ അറിയത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുവരെയും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, സമയം പോകുന്ന അറിയത്തേയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അലാം സെറ്റ് ചെയ്ത് വെക്കണം നിങ്ങളുടെ മൊബൈലില് 1 മണിക്കൂറൊക്കെ. അല്ല, ചോദിച്ചു നോക്ക്, ഇങ്ങനെ ഇരിക്കുന്ന സഹോദരന്മാരോടോ സഹോദരിമാരോടും ചോദിച്ചു നോക്കി അറിയാൻ പറ്റും, സമയം പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് അലാം സെറ്റ് ചെയ്ത് വെക്ക്, കാരണം അല്ലെങ്കിൽ പിള്ളേർക്ക് രാവിലെ എന്നാ സ്കൂളിൽ പോകാനായിട്ട് ലേറ്റ് ആവും. റിയലി സ്പീക്കിംഗ്, ഞാൻ കാര്യമായിട്ട് പറയുക, അങ്ങനെ കുറെ സമയം കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അങ്ങ് ഉയരും. ഹൃദയം അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് തൃപ്തി വരുന്ന കാണാൻ പറ്റും. വലിയ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കും, വലിയ ധൈര്യം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കും. ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. ഒരു കൊച്ച്, കൊച്ചിന്റെ പേര് ജോൺ ജോൺ, 3 വയസ്സുള്ള കൊച്ച, ജോൺ ജോൺ. ജോൺ ജോൺ ഇങ്ങനെ നടന്ന് ഓഫീസിലൂടെ ഇങ്ങനെ നടന്നു വരിക, പട്ടാള കമാൻഡർമാരൊക്കെ അവിടെ പലരും ഇരിപ്പുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഓഫീസിലേക്കാണ് ഈ പയ്യൻ പോകുന്നത്. ആരും പക്ഷെ ഇവനെ തടയുന്നില്ല. ചിലരൊക്കെ അവന്റെ നേരെ കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. ഈ 3 വയസ്സുള്ള കൊച്ച് ജോൺ ജോൺ ഇങ്ങനെ നടന്നു നടന്നിങ്ങനെ മുമ്പോട്ട് പോവാണ്. അങ്ങനെ ഏറ്റവും അവസാനം നടന്നു പോകുമ്പോഴൊക്കെ പട്ടാളക്കാരുണ്ട്, കമാൻഡർമാരുണ്ട്, വലിയ വലിയ ഓഫീസർമാരുണ്ട്. എല്ലാവരും ചിലർ കൈ പൊക്കുന്നുണ്ട്, ചിലർ ചിരിക്കുന്നുണ്ട്, ചിലരൊന്ന് തട്ടുന്നുണ്ട്. പക്ഷെ ഇവൻ വളരെ കൂളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ കാർപ്പറ്റൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് അവിടെ ചെന്നു. ഓവൽ ഓഫീസ്, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഓഫീസ്. ഇവൻ അവിടെ പട്ടാളക്കാരൻ നിപ്പോണ്ട് മൈൻഡ് ചെയ്തില്ല. ഇവൻ തള്ളി തുറന്ന് അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പം അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇവൻ നേരെ നടന്നു ചെന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ മടിയിൽ കയറിയിരുന്നു. ആരെന്നറിയാവോ? ജോൺ എഫ് കെന്നഡി. ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടത്തിലാണ് അമേരിക്കൻ ഓവൽ ഓഫീസിലെ കൊച്ചു കുഞ്ഞ്, കാരണം അവർക്ക് പുള്ളിക്കാരന്റെ മക്കള് വളരെ പ്രായം കുറവായിരുന്നു, വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുക. പക്ഷെ ഇവൻ ജോൺ 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 നേരെ കയറി അപ്പന്റെ മടി കയറിയിരുന്നു. അപ്പൻ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇവനെ ചെറു നേരം ഒന്ന് തട്ടി ഒന്ന് ആശ്വസിച്ച് എന്താ മോൻ എന്നൊക്കെ ചോദിച്ച് പിന്നെയാണ് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തേ. സഹോദരങ്ങളെ, ഇത് ഈ ലോകത്തിന്റെ ഒരു പിക്ചറാ. അങ്ങനെയാണെങ്കിൽ ദൂതന്മാരും ബാക്കി എല്ലാവരും നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ദൈവസനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, എന്റെ ഭാവന ഞാനെന്ന് കാണുക. കർത്താവ് ഗബ്രിയേൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളെ മടിയിൽ കയറ്റിയിരുത്തി, മോനെ അല്ലെ മോളെ വടി വാണ്ട് എന്താ വേണ്ടേ, ഇങ്ങനെ വേണം ദൈവത്തെ പിതാവേ എന്നുള്ള നിലയിൽ കാണാനായിട്ട്. ഗോഡ് ഈസ് അവർ ഡാഡി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഓരോ പ്രാവശ്യവും നിങ്ങൾ കഥകടച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ പറയട്ടെ, ബാക്കി ദൂതന്മാരുടെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് സ്വർഗീയ പിതാവ്, ആ പിതാവിന്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരും. ബിക്കോസ് യു ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി ഏഞ്ചൽസ്. ദൂതന്മാരെക്കാളും നിങ്ങൾ പ്രത്യേകതയുള്ളവരാ. സകല സൃഷ്ടിയെക്കാളും നിങ്ങൾ പ്രത്യേകതയുള്ളവരാ. കാരണം യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മക്കളാ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടാണ് ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തിന്റെ സ്നേഹം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.